السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان الله سهودرن غلي مترستي بشواسي غلي الله سبحانه وتعالى نمدعي مجلسنا أبنى كندموطن ذي وسطل سندوشم ترند مجلس آي سويري كماراوتي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇൽമിന്റെ മജ്ലിസുകൾ എന്ന് പറഞ്ഞാൽ ലാ യഷ്ഖാ ഫീഹിം അൽ ജലീസ്, അവിടെ ഇരിക്കുന്നവർക്ക് ദുഃഖമുണ്ടാവുകയില്ല. ആ മജ്ലിസ് ഒരിക്കലും അവർക്ക് ഖേദത്തിന് കാരണമാവുകയില്ല. ആ ഒരു സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ലഭിക്കുന്ന അല്ലാഹുവിന്റെ സച്ചരിതരായ അടിയാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ മൂന്ന് ആഴ്ചകളിലായി നമ്മൾ പഠിക്കുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ വളരെ ചെറിയ രണ്ട് പേജുകളിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന, ഒരു വ്യക്തിയുടെ ഇസ്ലാമിനെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങളാണ് ഇവിടെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പരാമർശിക്കുന്നത്. പത്ത് കാര്യങ്ങളാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ വായിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് ചെയ്യുക, അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ ശിർക്ക് ചെയ്യുക, അതുപോലെ തന്നെ അള്ളാഹുവിനും തനിക്കുമിടയിൽ മധ്യസ്ഥരെ സ്വീകരിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ കാഫിരീങ്ങളെ കാഫിറാക്കാതിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിനെ ബാത്തിലാക്കുന്നതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും ഇൽമിന്റെ അമാനത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു നൽകുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും. നാലാമതായി ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം, അർറാബിഉ മനി അഅ്തഖദ അന്ന ഗൈറ ഹദി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്മലു മിൻ ഹദി ഔ അന്ന ഹുക്മ ഗൈറിഹി അഹ്സനു മിൻ ഹുക്മി كالذين يفضلون حكم الطواغيت على حكم فهو كافر. ഒരു വ്യക്തിയുടെ ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന നാലാമത്തെ കാര്യമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഈ ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യത്തിൽ രണ്ട് വിഷയങ്ങളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, രണ്ട് വിഷയങ്ങൾ. ആദ്യം അതിന്റെ മൊത്തത്തിൽ അർത്ഥം പറയാം, അപ്പോൾ നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാകും. അദ്ദേഹം പറയുന്നു, മനി അഅ്തഖദ, ആരെങ്കിലും വിശ്വസിച്ചാൽ, അന്ന ഗൈറ ഹദി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനല്ലാത്ത മറ്റൊരാളുടെ ശരീരയാണ് അക്മൽ, ഏറ്റവും പൂർണമായത് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരയല്ല അതിനേക്കാളും നല്ലത് മറ്റുള്ളവരുടെ ശരീരയാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നില്ല, ആ ഒരു വിശ്വാസം മനസ്സിൽ വരികയാണെങ്കിൽ, ഔ അതല്ലെങ്കിൽ, അന്ന ഹുക്മ ഗൈറിഹി അഹ്സനു മിൻ ഹുക്മി, പ്രവാചകന്റെ വിധിയേക്കാളും, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധി വിലക്കുകളേക്കാളും നല്ലത് മറ്റുള്ള ജനങ്ങൾ പഠിപ്പിക്കുന്ന, ആരുമായിക്കൊള്ളട്ടെ, പ്രവാചകന് പുറമേയുള്ള അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്ന നിയമങ്ങളെക്കാളും നല്ലതാണ് ബാക്കിയുള്ള ആൾക്കാർ പഠിപ്പിക്കുന്ന നിയമങ്ങൾ എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു, കല്ലദീന യുഫള്ളിലൂന ഹുക്മ തവാഗീത് അലാ ഹുക്മി, മനുഷ്യർ വച്ചിരിക്കുന്ന നിയമങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാളും നല്ലതാണ് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ എന്താകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇതാണ് അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. അതായത് രണ്ട് കാര്യങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവിടെ പരാമർശിച്ചത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീനെ സംബന്ധിച്ച്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുക്കുമിനെ സംബന്ധിച്ച്. എന്താണ് ഹദി എന്ന് പറഞ്ഞാൽ? അതിന് പൊതുവെ നമ്മൾ ഭാഷാർത്ഥം നോക്കിയാൽ ചര്യ എന്നും അതുപോലെ തന്നെ മാർഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചര്യ, പ്രവാചകന്റെ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വരച്ചു തന്നിരിക്കുന്ന വഴി. പ്രവാചകൻ പറഞ്ഞതുപോലെ ളറബല്ലാഹു മസലൻ സിറാതൻ മുസ്തഖീമ, ശരിയായ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മാർഗം. ഒരു വ്യക്തി പറയുകയാണ് അതിനേക്കാളും നല്ലതാണ് വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, ആരുമായിക്കൊള്ളട്ടെ, ഏത് ഷെയ്ഖ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനേക്കാളും നല്ലതാണ് ആ വ്യക്തികൾ പഠിപ്പിച്ചു തന്നിരിക്കുന്ന മാർഗം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. കാരണം ഏറ്റവും നല്ല ശരി ആരുടേതാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. എന്താണ് അതിന്റെ തെളിവ്? ധാരാളം ആയത്തുകൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം, സൂറത്തു ശൂറയിലെ 52-ാമത്തെ വചനം. വഇന്നക ലതഹ്ദി, പ്രവാചകരെ തീർച്ചയായും താങ്കൾ മാർഗം കാണിച്ചു കൊടുക്കുന്നത് ഇലാ സിറാത്തിൽ മുസ്തഖീം, ശരിയായ മാർഗത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദിവസം 17 തവണ നിർബന്ധമായും നമ്മോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞ മാർഗം ഏതാണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഈ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് ആര് നയിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവം, അവിടുത്തെ സംസ്കാരമാണ് ഏറ്റവും നല്ല സംസ്കാരം. ഇത് കാഫിരിയങ്ങൾ പോലും അംഗീകരിച്ച കാര്യമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ കാഫിരിയങ്ങൾ പോലും അംഗീകരിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം നിങ്ങൾ വായിക്കുമ്പോൾ ഹിറക്കൽ രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി, താങ്കൾ ഇസ്ലാം സ്വീകരിക്കണം, എന്നാൽ താങ്കൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹിറക്കലിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി. ഈ കത്ത് ലഭിച്ച ഉടൻ ഹിറക്കലിന് താല്പര്യമുണ്ടായി പ്രവാചകനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അതിനുവേണ്ടി ഹിറക്കൽ അവന്റെ ഭരണകൂടത്തിലുള്ള അന്ന് യാത്രക്കാരായി വന്നിരിക്കുന്ന അറബികളെ വിളിച്ചു. അന്ന് അബൂ സുഫിയാൻ കാഫിറായിരുന്നു. അബൂ സുഫിയാൻ കച്ചവട ആവശ്യത്തിനായി ഹിറക്കലിന്റെ ഭരണകൂടത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ സമയത്ത് ഹിറക്കലിന്റെ കൊട്ടാരത്തിലേക്ക് അബൂ സുഫിയാനിനെ കൊണ്ടുവന്നു. അബൂ സുഫിയാനോട് ചോദിച്ചു, മുഹമ്മദിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അബൂ സുഫിയാൻ പറയുകയാണ്, നമ്മൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരു മോശമായ ധാരണയുമില്ല. അബൂ സുഫിയാൻ കാഫിറാണ്. മക്കയിലെ കാഫിരങ്ങൾ എത്രമാത്രം പ്രവാചകനോട് ശത്രുത വെച്ചിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകനെ വധിക്കാൻ എല്ലാ മാർഗവും അവർ നോക്കിയിരുന്നു. അതിന്റെ കൂടെയും ഹിറക്കൽ ചോദിച്ച സാഹചര്യത്തിൽ ഒരു കളവ് പോലും അബൂ സുഫിയാന് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം പ്രവാചകന്റെ സ്വഭാവം അത്രയും നല്ലതാണ്. ഹിറക്കൽ ചോദിച്ചു, എന്ത് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്? കുടുംബബന്ധം ചേർക്കാൻ പറയുന്നു, വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറയുന്നു, ആരെയും ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്നു, അന്യായമായി ഒരാളുടെ സമ്പത്ത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ് മുഹമ്മദ് നമുക്കിടയിൽ പ്രചരിപ്പിച്ചത് എന്ന് ആരാ പറയുന്നത്? കാഫിറായ അബൂ സുഫിയാൻ. അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ ഹിറഖലിന്റെ കൊട്ടാരത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നതാണ്. അപ്പോൾ കാഫിരിയങ്ങൾ പോലും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ ഗുണം മനസ്സിലാക്കിയിരുന്നു. ഇന്ന് ചില ആൾക്കാർ, ചില മുസ്ലിമീങ്ങൾ, അല്ലെങ്കിൽ ചില പേരിൽ മുസ്ലിമീങ്ങളായ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ ചരിത്രം അവർ വായിച്ചിരുന്നെങ്കിൽ, ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കുറ്റം പറയുകയില്ല. അല്ലാഹു പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ്. ഏറ്റവും നല്ല മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഖുതുബകളിൽ, നമ്മൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഖുതുബത്തുൽ ഹാജയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, വഖൈറൽ ഹുദാ ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ശരിയാണ് ഖൈർ, സഹീഹ് മുസ്ലിമിൽ വന്നത്. പ്രവാചകന്റെ ശരിയാണ് ഏറ്റവും ഖൈർ. അതുപോലെ തന്നെ ഇബ്നു മാജയിൽ വന്നു, വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ, പ്രവാചകന്റെ മാർഗമാണ് ഏറ്റവും നല്ലത്. ഏകദേശം ഒരേ അർത്ഥം. സുനനുൽ നസായിൽ വന്നു, അഹ്സനുൽ ഹദി, ഏറ്റവും ഉത്തമമായ, ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയാണ്. ചില റിവായത്തുകളിൽ അഫ്ളൽ എന്നും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയാണ് ഏറ്റവും ഖൈർ. അതാണ് ഏറ്റവും അഫ്വൽ, അതാണ് ഏറ്റവും മഹ്സൻ, അതിനേക്കാളും നല്ലൊരു ഹദി ലോകത്തില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെക്കാളും നല്ലൊരു മാർഗം ഇനി ലോകത്തുണ്ടാവുകയില്ല. അതെന്തുകൊണ്ടാണ്? അല്ലാഹു പറഞ്ഞു, വമാ യൻതഖു അനിൽ ഹവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചു തന്നിരിക്കുന്ന അധ്യാപനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കി പറഞ്ഞതല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് ഒരു കാര്യം സൂചിപ്പിക്കാം. അള്ളാഹുവിന്റെ അരികിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചത് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഇന്ന് പല ആൾക്കാർക്കും പറ്റുന്ന ഒരു വീഴ്ചയാണ്, എന്തെങ്കിലും രോഗം വന്നാൽ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഗുളിക കഴിക്കും. അത് തെറ്റാണെന്നല്ല, അത് കഴിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചികിത്സാ മാർഗങ്ങൾ പല ആൾക്കാരും അവലംബിക്കാറില്ല. ചോദിച്ചാൽ എന്താ പറയാ? തേൻ കുടിച്ചാൽ ഇപ്പൊ ചിലപ്പോൾ മാറും, ചിലപ്പോൾ മാറൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന വൈദ്യങ്ങൾ ത്വബ് ഒരിക്കലും തെറ്റുകയില്ല. ഡോക്ടർ തരുന്ന ഗുളിക ഒരുപക്ഷെ ഉപകരിക്കാം, ഒരുപക്ഷെ ഉപകരിക്കുകയില്ല, ഡോക്ടർക്ക് തെറ്റുപറ്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ത്വബ് ഒരിക്കലും തെറ്റുകയില്ല. എന്തുകൊണ്ടാണ്? അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ വന്നിരിക്കുന്ന ചികിത്സാ രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് ഏറ്റവും നല്ലത്. പ്രവാചകന്റെ ചര്യയേക്കാൾ നല്ലതാണ് നമ്മുടെ ഷെയ്ഖിന്റെ ചര്യ എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിൽ അയാൾ അത് കാണിച്ചാൽ, ചില ആൾക്കാർ പറയില്ല, പക്ഷേ അവരുടെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും നല്ലത് അവരുടെ അവസ്ഥയാണെന്ന്. അങ്ങനെ ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അത് കുഫ്റുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ സി എം മടവൂർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ വലിയ പുണ്യപുരുഷനായി വലിയ വലിയായി ചിത്രീകരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നമുക്കറിയില്ല, അല്ലാഹു അലം. പക്ഷേ അവർ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതി വെച്ചത് എന്താണ്? അദ്ദേഹം നിസ്കരിക്കാറില്ല, അദ്ദേഹം നിസ്കരിക്കാറില്ല. അതുപോലെ തന്നെ ചില പുസ്തകങ്ങളിൽ കാണാം, മൂന്ന് വർഷത്തിനിടയിൽ മഗ്‌രിബും ഇശാഉം മാത്രമാണ് അദ്ദേഹം നിസ്കരിക്കാറുള്ളത്. അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കാറില്ല. ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരികയാണെങ്കിൽ അവരുടെ നോമ്പ് മുറിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സി എമ്മിനെ സംബന്ധിച്ച് അവർ എഴുതി വെച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം നന്നായി സിഗരറ്റ് വലിക്കാറുണ്ട്, സ്വർണം ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ അവർ തന്നെ സി എമ്മിനെ സംബന്ധിച്ച് എഴുതി വെച്ചതാണ്. എന്നിട്ട് അവർ പറയുന്നു ഇതാണ് ഏറ്റവും നല്ല മാർഗം, സി എമ്മിന്റെ മാർഗത്തിലേക്ക് വരിക. ഇവിടെ നമ്മൾ ചിന്തിക്കുക, അവർ യഥാർത്ഥത്തിൽ ക്ഷണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് വിപരീതമായിട്ടുള്ള ഹദീയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ട്, എന്നിട്ട് അവരതിനെന്താണ് പറയുക? ജസ്ബിന്റെ ഹാലാണ്, വിഭ്രമാവസ്ഥയാണ്, അവർക്ക് നിസ്കരിക്കേണ്ടതില്ല. അവർ യഖീനിന്റെ മർത്തവയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും ഉന്നതിയിൽ അവർ അത് നാവുകൊണ്ട് പറയുന്നില്ലെങ്കിലും അവരുടെ പല വാക്കുകളിലും അല്ലെങ്കിൽ അവരുടെ പല പ്രവർത്തനങ്ങളിലും ഈ ഒരു ആശയമാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീനേക്കാളും നല്ലതാണ് മറ്റൊരു വ്യക്തിയുടെ ഹദീ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ, സഹോദരങ്ങളെ, അത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നമുക്കിടയിൽ നടക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ചില ആൾക്കാർ പറയും താടിയൊന്നും ഇക്കാലത്ത് ചേർന്നതല്ല, ഇക്കാലത്ത് ആധുനിക കാലഘട്ടത്തിൽ ചേർന്നതല്ല താടി, അതല്ലെങ്കിൽ നെര്യാണിക്ക് താഴെ വസ്ത്രം, നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഈ കാലത്തിന് ചേർന്നതല്ല, അതൊക്കെ പഴയ കാലഘട്ടത്തിൽ അവരും ജീവിച്ചുകൊണ്ടിരുന്ന നൂറ്റാണ്ടിലാണ് അതൊക്കെ ശരിയാവുക, ഇന്ന് ആധുനിക നൂറ്റാണ്ടാണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഇതൊരു വ്യക്തി വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അയാൾ കാഫിറാണ്. ഒരു വ്യക്തി വിശ്വസിച്ചുകൊണ്ട് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന സുന്നത്താണ് താടി അല്ലെങ്കിൽ നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്, അത് അറിഞ്ഞതിനു ശേഷം ഒരു വ്യക്തി പറയാണ് അതൊന്നും ഇക്കാലത്ത് ചേരൂല എന്ന് പറയുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് അത് ആ ഒരു വിഷയം ഗൌരവമായി കാണുക. കാരണം ആ ഒരു വാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീനേക്കാളും അവിടുത്തെ ചര്യയേക്കാളും നല്ലതാണ് ഇന്ന് ആധുനിക ലോകത്തിന്റെ ചര്യ. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിന്റെ രണ്ടാമത്തെ വശം എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധികളെക്കാളും, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധി വിലക്കുകളെക്കാളും നല്ലതാണ് മറ്റുള്ളവർ വെച്ചിരിക്കുന്ന വിധികൾ എന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി എന്ന് പറഞ്ഞാൽ ആരുടെ വിധിയാണ്? അല്ലാഹുവിന്റെ വിധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കട്ടവന്റെ കൈ വെട്ടണം, കൈ മുറിച്ചു കളയണം. അത് ആരുടെ വിധിയാണ്? അള്ളാഹുവിന്റെ വിധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ വിധിയേക്കാൾ, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധിയേക്കാളും നല്ലതാണ് ആധുനിക ലോകത്തോ അല്ലെങ്കിൽ ആരുണ്ടാക്കിയ വിധി എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, ഏതൊരു വ്യക്തി ഉണ്ടാക്കിയ വിധി അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന വിധികളാണ് അള്ളാഹുവിന്റെ വിധിയേക്കാളും നല്ലത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വമൻ അഹ്സനു മിൻ അല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യൂഖിനൂൻ. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനേക്കാളും നല്ല വിധികർത്താവായിട്ട് ആരാണുള്ളത്? സൂറത്തുൽ മാഇദ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വിധികർത്താവ് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വിധി ഉണ്ടാക്കാൻ നിയമ നിർമ്മാണത്തിനുള്ള അവകാശം ആർക്ക് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. അല്ലാഹു പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, സൂറത്തുൽ അനആം. വിധികൾ നൽകാൻ അവകാശമുള്ളത്, നിയമങ്ങൾ നിർമ്മിക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. അവനാണ് നമ്മളെ പഠിച്ചത്, അവനറിയാം എന്താണ് നമുക്ക് ഏറ്റവും നല്ലത്. അതനുസരിച്ച് അവൻ ചില വിധികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവനാണ് അതിന് അർഹൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹകം. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഹകം. അതായത് വിധികൾ നിർമ്മിക്കാൻ, വിധികൾ നൽകാൻ കഴിവുള്ളവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. വഇലൈഹിൽ ഹുക്മ്, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് വിധിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ അവകാശവും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. ഇതൊരു മുസ്ലിമിന്റെ അഖീദയുടെ ഭാഗമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിയമങ്ങൾ നിർമ്മിക്കാൻ അവകാശമുള്ളവൻ. അല്ലാഹുവിന്റെ പേരാണ് ഹകം എന്നുള്ളത്. അല്ലാഹുവാണ് വിധികൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ വിധികൾ പഠിപ്പിക്കുവാനും അർഹതയുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്, അല്ലാഹു മാത്രം. ഇതാണ് ഒരു വ്യക്തിയുടെ വിശ്വാസം, ഒരു മുസ്ലിമിന്റെ വിശ്വാസം. അല്ലാഹുവിന്റെയും റസൂലിന്റെയും അധ്യാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധികൾക്കെതിരെ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും, ഏത് ഭരണാധികാരി പറഞ്ഞാലും, നമ്മുടെ വാപ്പ പറഞ്ഞാലും, നമ്മുടെ ഉമ്മ പറഞ്ഞാലും, ആര് പറഞ്ഞാലും അല്ലാഹും റസൂലും പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധികൾക്കെതിരെ ഒരു വിധി ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കാനോ തൃപ്തിപ്പെടാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫല വറബ്ബിക ലാ യുഅ്മിനൂൻ. ഫല വറബ്ബിക ലാ യുഅ്മിനൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളെ സംബന്ധിച്ച് പറയുന്നു, ലാ യുഅ്മിനൂൻ, സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഒരു കാരണവശാലും അവർ മുസ്ലിമീങ്ങളാവുകയില്ല, മുഅ്മിനീങ്ങളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ താങ്കളുടെ വിധി അവർ സ്വീകരിക്കുന്നതുവരെ. ആരുടെ വിധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി. മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ താങ്കളുടെ വിധി അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവരെന്താവുകയില്ല? മുഅ്മിനീങ്ങളാവുകയില്ല. ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. കേവലം താങ്കളുടെ വിധി അവർ സ്വീകരിച്ചാൽ പോരാ, മറിച്ച് താങ്കളുടെ വിധി സ്വീകരിക്കുന്നതിൽ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹും റസൂലും ഒരു വിധി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, നരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത് എന്ന് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കലും അത് സ്വീകരിക്കുന്നതിൽ മനസ്സിന് ഒരു പ്രയാസമില്ലാതിരിക്കുക എന്നുള്ളതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ്. അതില്ലാത്ത കാലത്തോളം ഈമാൻ പൂർണ്ണമാവുകയില്ല, അല്ലെങ്കിൽ ഈമാൻ അടിസ്ഥാനം തന്നെ ഒരുപക്ഷെ ഇല്ലാതായി പോകും. മനസ്സിലായില്ലേ? അല്ലാഹും റസൂലും ഒരു വിധി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായും തൃപ്തിപ്പെടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അല്ലാഹു പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനതിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവിന്റെ ഒരു വിധി ഉണ്ടായാൽ ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ഇതെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ലാലോ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് എതിര് പറയുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അല്ലാഹും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും ബാധ്യത എന്ന് സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പോ സഹോദരങ്ങളെ, ഇത് ഈമാനിന്റെ അസ്ലാണ്, ഈമാനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കീഴ്പ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കീഴ്പ്പെടുക. അവർ പഠിപ്പിച്ചിരിക്കുന്ന വിധിയാണ്, അവർ പഠിപ്പിച്ചു തന്നിരിക്കുന്ന നിയമങ്ങളാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുക. അവർ പഠിപ്പിച്ചത് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുണ്ടാക്കിയത് നല്ലത്, ഇവർ പഠിപ്പിച്ചത് ഏറ്റവും നല്ലത് എന്നല്ല. അവർ പഠിപ്പിച്ചത് മാത്രമാണ് ഹക്ക്, അവർ പഠിപ്പിച്ചു തന്നിരിക്കുന്ന നിയമങ്ങളാണ് ഹക്ക്, അല്ലാഹും റസൂലും പറഞ്ഞു തന്നിരിക്കുന്ന വിധികളാണ് ഹക്ക്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിനെതിരെ ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ആര് പറഞ്ഞാലും, ഇപ്പൊ സൗദി അറേബ്യ ഇസ്ലാമിക ഭരണകൂടമാണ്, അവിടുത്തെ രാജാവ് ഇസ്ലാമിന്റെ വിധിക്കെതിരെ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിന്റെ വിധിക്കാണ് നമ്മൾ സ്ഥാനം നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾക്കാണ് നമ്മൾ സ്ഥാനം നൽകേണ്ടത്. നവാസ് ഇബ്നു സമഅൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ താഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും ഈ ലോകത്ത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മുടെ ഉമ്മ നമ്മോട് പറഞ്ഞു താടി വെക്കരുത്, അത് ഉമ്മയെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കണം, ഉമ്മയെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവും റസൂലും ഒരു വിധി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായി ആര് പറഞ്ഞാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പാടില്ല. ഈ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും തൃപ്തിപ്പെടേണ്ടത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധിവിലക്കുകളാണ്. ഇനി ഒരു വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധിക്കെതിരായി വിധി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൽപ്പന പുറപ്പെടുവിക്കുകയാണെങ്കിൽ, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലെ ഭരണാധികാരി അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിരിക്കുന്ന വിധിക്കെതിരെ വിധി നൽകുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഹുക്കും? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമല്ല യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിരിക്കുന്ന വിധികൾ കൊണ്ട് വിധി വെക്കാത്തവൻ കാഫിറാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിരിക്കുന്ന വിധികൾ കൊണ്ട് വിധി വെക്കാത്തവൻ കാഫിറാണ്. ഇവിടെ പല സഹോദരങ്ങളും അല്ലെങ്കിൽ ഇന്ന് ഖവാരിജിയത്തിന്റെ വലിയൊരു വിഭാഗം തന്നെ ഈ ആയത്ത് മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അവർ ഇതിലുള്ള കാഫിറൂൻ എന്ന് കാണുമ്പോൾ അവരെന്ത് പറയും? അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കാത്ത വിധി എന്ത് വിധി വെച്ചാലും അവർ കാഫിരിയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളെ അവർ കാഫിരിയങ്ങളാണെന്ന് പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ ഈ വചനം, അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്ന വിധിയല്ലാത്ത വിധികൾ കൊണ്ട് ആരെങ്കിലും നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ് എന്ന ആയത്തിലെ കാഫിറാണെന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നു, ഈ ആയത്തിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് പറഞ്ഞു, എപ്പോഴാണ് കാഫിറാവുക എന്നും എപ്പോഴാണ് കാഫിറാവാതിരിക്കുക എന്നും. മൻ ജഹദ മാ അൻസലല്ലാഹു ഫഖദ് കഫർ. അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വിധി ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് പറയുകയാണ്, അല്ലാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വിധി ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ പറയാണ്, ഇസ്ലാമിൽ കട്ടവന്റെ കൈവെട്ടണം എന്നൊരു നിയമമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്താകും? കാഫിറാകും. എന്തുകൊണ്ട്? അവൻ ഖുർആനും സുന്നത്തും നിഷേധിച്ചവനാണ്. ഒരാൾ പറയാണ്, മുർത്തദ്ദിനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ വിധിയില്ല. അവൻ കാഫിറാകും. അവൻ കാഫിറാകും അറിഞ്ഞുകൊണ്ട്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വിധിയുണ്ട് എന്ന് മഅലൂമായ കാര്യമാണ്. എന്നിട്ട് അത് അറിഞ്ഞിട്ടും ഒരാൾ പറയാണ് അങ്ങനെ ഒരു വിധിയില്ല, ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നതുപോലെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താനൊക്കെ അങ്ങനെ ഒരു വിധി ഇസ്ലാമിലില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മൻ ജഹദ മാ അൻസലല്ലാഹു ഫഖദ് കഫർ. ആരെങ്കിലും അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിധികൾ എതിർക്കുകയാണെങ്കിൽ, നിഷേധിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്. വമൻ അഖറ ബിഹി, ഒരാൾ അത് അംഗീകരിക്കുന്നു. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വിധി അയാൾ അംഗീകരിക്കുന്നു, കട്ടവന്റെ കൈ വെട്ടണം എന്ന് അംഗീകരിക്കുന്നു. വലം യഹ്കും ബിഹി, പക്ഷേ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ നാട്ടിൽ അത് നടപ്പിലാക്കുന്നില്ല. ആ ഭരണാധികാരിക്ക് അറിയാം ഇതാണ് ശരി, ഇതാണ് അല്ലാഹു പഠിപ്പിച്ചത്, പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫഹുവ ഫാസിഖുൻ ളാലിം, അയാൾ ളാലിമാണ്, പാപം ചെയ്തവനാണ്. അയാൾ കാഫിറല്ല എന്നാരാ പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ ഒരു കാര്യം ഖവാരിജ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്ലാമിക ഭരണകൂടങ്ങളിലെ ഭരണാധികാരികളെ കാഫിറാണെന്ന് പറയില്ലായിരുന്നു. അവരെന്താ പറയുന്നത്? ഇന്നവിടെ കട്ടവന്റെ കൈവെട്ടുന്നുണ്ടോ? അപ്പൊ അത് അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കാൻ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അത് നടപ്പിലാക്കാത്തവർ കാഫിറാണെന്നും പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് അവർ കാഫിരിയങ്ങളാണ്. വാസ്തവത്തിൽ അവരുടെ മനസ്സിലുള്ള വിശ്വാസം നമുക്കറിയില്ല. അത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്, കൽബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നിഷേധിക്കുമ്പോൾ കാഫിറാകും, നിഷേധിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നു, അതിന്റെ കൂടെ നിയമം നടപ്പിലാക്കുന്നില്ല എന്നാണെങ്കിൽ ഇബ്നു അബ്ബാസ് പറയുന്നു, ഞാനല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫഹുവ ഫാസിഖുൻ ളാലിം, അയാൾ മോശമായ പ്രവർത്തനം ചെയ്തവനാണ്, അയാൾ അക്രമം ചെയ്തവനാണ്, പക്ഷെ അയാൾ കാഫിറാവുകയില്ല. ഇമാം ഇബ്നു ജരീർ ത്വബരിയാണ് ഈ ഒരു അസർ ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ താബിഈയാണ്, അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, കുഫ്റുൻ ദൂന കുഫർ, അത് വലിയ കുഫറല്ല മറിച്ച് ചെറിയ കുഫറാണ്. കുഫർ രണ്ട് രൂപത്തിലുണ്ട്, കുഫറുൻ അക്ബർ കുഫറുൻ അസ്ഗർ. ഇങ്ങനെ ആരെങ്കിലും വിധി നൽകുകയാണെങ്കിൽ ഇവിടെയുള്ള ഉദ്ദേശം എന്താണ്? ചെറിയ കുഫ്റാണ് എന്ന് അത റഹിമഹുള്ള പറയുന്നു. നേരത്തെ ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്ന വിശദീകരണം തന്നെ അതിന്റെ കൂടെ ചിന്തിക്കുക. അതുപോലെ തന്നെ ഇമാം ഹാകിം റഹിമഹുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതിൽ വ്യക്തമായി കാണാം, ഇന്നഹു ലൈസൽ കുഫ്റു അല്ലദി യദ്ഹബൂന ഇലൈ, ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കുന്ന കുഫ്റല്ല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതല്ലാത്ത ഹുക്കുമ കൊണ്ട് വിധി നൽകുകയാണെങ്കിൽ അവൻ കാഫിറാകുമെന്ന് ആയതുകൊണ്ടുള്ള ഉദ്ദേശം, ഇന്നഹു ലൈസൽ കുഫ്റു അല്ലദി യദ്ഹബൂന ഇലൈ, അവർ പെട്ടെന്ന് പറയുന്ന കുഫ്റല്ല. ഇന്നഹു ലൈസ കുഫ്റൻ യൻഖുലു അനിൽ മില്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കുഫ്റല്ല എന്നാരാ പറയുന്നത്? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് ഈ അഭിപ്രായം പറഞ്ഞു, ഒരു സഹാബി പോലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഖവാരിജിന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റതാണ്. ISIS പോലെയുള്ള ഭീകര സംഘടനകൾക്ക് സൗദി അറേബ്യ പോലെയുള്ള ഭരണകൂടങ്ങളെ കാഫിരീങ്ങളാക്കാൻ, അതിന്റെ ഭരണകൂട ഭരണാധികാരികൾ കാഫിരീങ്ങളാണെന്ന് പരസ്യമായിട്ടും പരോക്ഷമായിട്ടും പറയാൻ അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ്. സഹാബത്തിന്റെ ഫഹം അവർക്കുണ്ടായിരുന്നെങ്കിൽ, സഹാബത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ കേട്ടിരുന്നെങ്കിൽ, യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പീഴ്ച കക്ഷികൾ ഭരണാധികാരികളെ ഇങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അവരുടെ നേതാക്കന്മാർ മക്കയെയും മദീനയെയും പോലും ദാറു ഹർബായി പ്രഖ്യാപിച്ചതായി കാണാം. യുദ്ധം അനുവദിക്കപ്പെടുന്ന നാടായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെന്താ പറയുന്നത്? അവിടുത്തെ ഭരണാധികാരികൾ കാഫിരീങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവരോട് യുദ്ധം അനുവദനീയമാണ്. അവരുടെ നേതാക്കന്മാർ പരസ്യമായി പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ ഫഹ്മ് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം, എപ്പോഴാണ് കുഫറാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്ന ഹുക്കും, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിന് വിപരീതമായി ചെയ്യുന്ന കാര്യം, ഇതൊക്കെ എപ്പോഴാണ് കുഫറാവുക, എപ്പോഴാണ് കുഫറല്ലാതിരിക്കുക? പണ്ഡിതന്മാർ ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും സമീപകാലം ജീവിച്ചിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസും ഇബ്നു ഉസൈമീനും ഷെയ്ഖ് അൽബാനിയും റഹിമഹുമുല്ലാ, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈ ആ വിഷയത്തിൽ ഒരു ചെറിയ ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ വന്നിരിക്കുന്നതിന്റെ ഒരു ആകെ ചുരുക്കം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. അധികമായി നീട്ടുവിളിച്ചു പറയാതെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലയൊക്കെ ദർസിൽ സൂചിപ്പിച്ചിരിക്കുന്ന മൊത്തത്തിലുള്ള ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധികൾക്കെതിരായി സൃഷ്ടികൾക്കും നിയമം നിർമ്മിക്കൽ അനുവദനീയമാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ കാഫിറാകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാകും. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധികൾക്കെതിരായി മനുഷ്യർക്ക് നിയമം സൃഷ്ടിക്കാനുള്ള അനുവാദമുണ്ട് എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരാൾ പറയാണ് അള്ളാഹുവിന്റെ നിയമം വെക്കാനുള്ള അവകാശമുണ്ട്, അള്ളാഹു വെച്ചു. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും അതിനെതിരായിട്ടുള്ള, പ്രത്യേകം ശ്രദ്ധിക്കണേ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ വെക്കാൻ മറ്റുള്ള ആൾക്കാർക്കും അതിന്റേതായ അവകാശമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി അവകാശപ്പെടുകയാണെങ്കിൽ അത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മനസ്സിലായോ? അതിലെന്താ പറയുന്നത്? അള്ളാഹുവിനും അവകാശമുണ്ട്, അള്ളാഹു അല്ലാത്തവർക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വെച്ചിരിക്കുന്ന വിധികൾക്കെതിരെ, ഉദാഹരണത്തിന് അള്ളാഹു വെച്ചിരിക്കുന്ന വിധി എന്താണ്? കട്ടവന്റെ കൈ മുറിക്കണം. ഒരാൾ പറയാണ് കട്ടവന്റെ കൈ മുറിക്കണം എന്നില്ല, മറിച്ച് ഇന്ന ശിക്ഷ നൽകിയാൽ മതി. അള്ളാഹു നൽകിയിരിക്കുന്ന വിധിക്കെതിരെ ഒരാൾ പറയുകയാണെങ്കിൽ, അത് അനുവദനീയമാണെന്ന് പറയുകയാണെങ്കിൽ, അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്താണ്, അയാൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഒരു വ്യക്തി പറയുകയാണ് സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും നിയമങ്ങൾ ഒരുപോലെയാണ്, സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും നിയമങ്ങൾ ഒരുപോലെയാണ്. ഒരാൾ പറയാണ് അള്ളാഹു വിധിച്ചു കട്ടവന്റെ കൈവെട്ടണം, ഇന്ന് ഭരണകൂടത്തിലുള്ളത് അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി, രണ്ടും ഒരുപോലെയാണ്, ഏത് വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നൊരു വ്യക്തി വാദിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. രണ്ടും അനുവദനീയമാണെന്ന് പറഞ്ഞാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ തന്നെ ഒരു വ്യക്തി പറയുകയാണ് സൃഷ്ടികൾ വെച്ചിരിക്കുന്ന നിയമങ്ങളാണ് അള്ളാഹു വെച്ചിരിക്കുന്ന നിയമങ്ങളെക്കാളും നല്ലത്, അങ്ങനെയാണെങ്കിലും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കാര്യം തന്നെ, കട്ടവന്റെ കൈ വെട്ടേണ്ടതില്ല, മറിച്ച് വെട്ടാതിരിക്കലാണ് കൂടുതൽ നല്ലത്, അതാണ് എന്റെ ബുദ്ധി അനുസരിച്ച് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്, അയാൾക്ക് ഇനിയും കുറെ കാലം ജീവിക്കേണ്ടതില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ പറയാണ് വെട്ടാതിരിക്കുന്നതാണ് നല്ലത്, നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് നല്ലത് എന്ന് പറയുകയാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം കൈ വെട്ടുന്നതിലൂടെ ശരിയായ ധാരാളം ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അത് കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് പേടിയുണ്ടാകും, തെറ്റുകൾ ചെയ്യാൻ അവരുടെ മനസ്സൊരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ വിധിവിലക്കുകൾ അവർ നടപ്പിലാക്കുന്നത് കൊണ്ടാണ് അവിടെ തെറ്റുകൾ വളരെ കുറവാണ്. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, സൗദിയിൽ അത്തരത്തിലുള്ള പിടിച്ചുപറി അല്ലെങ്കിൽ മോഷണങ്ങളൊക്കെ ബാക്കിയുള്ള രാജ്യങ്ങൾ, ഏത് രാജ്യമായിക്കൊള്ളട്ടെ, ബാക്കിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. ഈ മൂന്ന് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വിധികൾ വെക്കാനുള്ളത് പോലെ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കാഫിറാണ്. അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും വിധികൾ ഒരുപോലെയാണെന്ന് പറയുന്നവനും കാഫിറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളെക്കാളും നല്ലതാണ് ജനങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലും കാഫിറാണ്. ഒരു വ്യക്തി പറയുകയാണ് അള്ളാഹുവിന്റെ വിധിയാണ് ഏറ്റവും നല്ലത്, അള്ളാഹുവിന്റെ വിധിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരു ഭരണാധികാരി പറയുന്നു അള്ളാഹുവിന്റെ വിധിയാണ് നല്ലത്, കട്ടവന്റെ കൈ വെട്ടണം, വ്യഭിചരിച്ചവനെ, അവൻ വിവാഹം കഴിച്ചവനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം, വിവാഹം കഴിക്കാത്തവനാണെങ്കിൽ ചാട്ടവാർ അടിക്കണം, അതാണ് ഏറ്റവും നല്ലത്, പക്ഷേ ഞാൻ നടപ്പിലാക്കുന്നില്ല എന്നൊരു ഭരണാധികാരി തീരുമാനിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല. ഇബ്നു അബ്ബാസ് വിശദീകരിച്ചതുപോലെ മറിച്ച് അത് കുഫ്റുൻ ദൂന കുഫർ, ചെറിയ കുഫറാണ്, അത് വലിയ പാപം തന്നെയാണ് സംശയമില്ല, പക്ഷേ അത് ചെറിയ കുഫറാണ്. ആ ഒരു വേർതിരിവ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖവാരിജുകൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റ് ഇതാണ്. ഈ പറയപ്പെട്ടിരിക്കുന്ന മർത്തവകളൊക്കെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഒരു രാജാവിനെ സംബന്ധിച്ച് ഒരാൾ പറയണ അയാൾ കാഫിറാണ്, ആ പറയുന്ന എങ്ങനെ അറിയുക ആ രാജാവിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന്? ഇപ്പൊ ഒരു ഭരണകൂടത്തിൽ കട്ടവന്റെ കൈവെട്ടാതെ അവന് വേറെന്തെങ്കിലും ശിക്ഷ കൊടുക്കാൻ ഒരു രാജാവ് തീരുമാനിച്ചു, മുസ്ലിം ഭരണാധികാരി. ഖവാരിജുകൾ എന്ത് പറയും? അയാൾ കാഫിറാണ്, കാരണം അള്ളാഹു കൈവെട്ടാൻ പറഞ്ഞു, അയാൾ കൈവെട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ആ ഭരണാധികാരിയുടെ മനസ്സിൽ എന്ത് ചിന്തയാണുള്ളത്. ഭരണാധികാരി സൃഷ്ടികൾ വെച്ചിരിക്കുന്ന നിയമങ്ങളാണ് നല്ലത് എന്ന് പറയുന്നെങ്കിൽ അയാൾ കാഫിറാണ്. അതല്ല ഭരണാധികാരിയുടെ മനസ്സിലുള്ളത്, അള്ളാഹു വെച്ചിരിക്കുന്ന നിയമങ്ങളാണ് നല്ലത്, പക്ഷേ തൽക്കാലം ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്തെങ്കിലും കാരണമുള്ളതിന്റെ പേരിൽ അങ്ങനെയാണ് ഭരണാധികാരിയുടെ മനസ്സിലുള്ളത് എങ്കിൽ അത് കുഫ്റുൻ ദൂന കുഫ്റാണ്. അതാ ഇബ്ൻ അബി റബാഹ് വിശദീകരിച്ചതുപോലെ, ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു വേർതിരിവ് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ചില വിഷയങ്ങളിൽ ഞാൻ നേരത്തെ പ്രത്യേകം പറഞ്ഞിരുന്നു അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധികൾക്കെതിരെ വിധിവെക്കുക എന്നതാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ചില കാര്യങ്ങളിൽ ശരീഅത്തിൽ പ്രത്യേകിച്ച് ഒരു അധ്യാപനം ഉണ്ടാവുകയില്ല, വ്യക്തമായ ഒരു അധ്യാപനം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഭരണകൂടത്തിൽ ഒരു രാജാവ് വിധിവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. ഏതുപോലെ? ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. ഇവിടെയുള്ള ട്രാഫിക് റൂളുകൾ, സൗദി അറേബ്യയിൽ അടക്കമുള്ള ട്രാഫിക് റൂളുകൾ, അവിടെ ചുവപ്പ് നിറം കാണുകയാണെങ്കിൽ വാഹനം നിർത്തണം, പച്ചക്കളർ കണ്ടാൽ നിങ്ങൾക്ക് വാഹനം പോകാം, ഇങ്ങനെ വെച്ചിരിക്കുന്ന നിയമങ്ങൾ. ഒരാൾ പറയുകയാണ് ഇതൊന്നും അള്ളാഹു പറഞ്ഞ കാര്യമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തെറ്റിക്കുകയാണെങ്കിൽ അതൊരിക്കലും അനുവദനീയമല്ല. കാരണം ഒരു നാടിന്റെ ക്രമസമാധാനം നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ, നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്നതാണ്. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട മസ്ലഹത്തും മഫ്സദത്തും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അഹ്കാമുകളാണ്. അതൊരിക്കലും അള്ളാഹു പഠിപ്പിച്ച അഹ്കാമുകൾക്കെതിരാവുന്നില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ട്രാഫിക് നിയമങ്ങളൊക്കെ ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാവുന്നില്ല. ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാവുമെങ്കിൽ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല, അതല്ല എങ്കിൽ അത് സ്വീകരിക്കാം. പ്രത്യേകിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതനുസരിക്കുക എന്നുള്ള നിർബന്ധമാണ്. സിഗ്നൽ തെറ്റിച്ചിട്ട് ഒരാൾ പെട്ടെന്ന് വാഹനം എടുത്തു പോയി, ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ദുനിയാവിൽ എങ്ങനെയാണ് ഈ അഹ്കാമുകൾ നമ്മൾ അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ല. കാരണം അത് ഒരു തെറ്റായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളയോട്, മസ്ജിദിലേക്ക് വരുന്ന വ്യക്തി അമിത വേഗതയിൽ വന്നുകൊണ്ട് ജമാഅത്ത് കിട്ടാൻ അമിത വേഗതയിൽ വരാൻ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് എന്താ പറഞ്ഞത്? മസ്ജിദിലേക്ക് ജമാഅത്ത് കിട്ടാനാണെങ്കിലും മറ്റുതര സാഹചര്യങ്ങളിലാണെങ്കിലും അമിത വേഗതയിൽ വരാൻ പാടില്ല. കാരണം അത് ജനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ ഈ ഒരു വേർതിരിവ് മനസ്സിലാക്കുക. ചില കാര്യങ്ങളിൽ ശരിയായ ഒരു വിധിയും വെച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ളതിൽ ജനങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി ഭരണാധികാരികൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. പക്ഷേ അള്ളാഹു വെച്ചിരിക്കുന്ന നിയമങ്ങൾക്കെതിരായി ആര് പറഞ്ഞാലും അത് അനുസരിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഏത് മനുഷ്യനുണ്ടാക്കിയതാണെങ്കിലും മനുഷ്യനിർമ്മിത നിയമങ്ങളെക്കാളും ഏറ്റവും നല്ലത് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്ന നിയമങ്ങൾ തന്നെയാണ്. ഇനി അവസാനമായി ഈ വിഷയത്തിലുള്ള ഒരു കാര്യം, മനുഷ്യ നിർമ്മിത നിയമങ്ങൾ കൊണ്ട് വിധികൽപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് പോകാൻ പറ്റുമോ? മനുഷ്യ നിർമ്മിത വിധികൾ കൊണ്ട് വിധി നൽകുന്ന ഒരു സ്ഥലത്തേക്ക് സാധാരണ കോടതികളിലേക്കൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമീപിക്കാൻ പറ്റുമോ? അടിസ്ഥാനപരമായ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദുഹു ഇലല്ലാഹി വറസൂൽ, നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആരുടെ വിധികളിലേക്കാണ് നമ്മൾ പോവേണ്ടത്? അല്ലാഹുവിന്റെയും റസൂലിന്റെയും. നമുക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിധി എന്താണ് ആ വിഷയത്തിൽ എന്ന് നോക്കുക. ഒരു കച്ചവടത്തിൽ ഇന്ന കച്ചവടം ഹലാലാണോ ഹറാമാണോ, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ അതുപോലെ തന്നെ റസൂലിന്റെ വിധി എന്താണ് ഈ വിഷയത്തിൽ, അത് നമ്മൾ അവലംബിക്കുക. അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഏത് കാര്യത്തിലും മുസ്ലിം ചെയ്യേണ്ടത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിധിയാണ് അവൻ അവലംബിക്കേണ്ടത്. ഇനി അതല്ലാത്ത ചില കാര്യങ്ങൾ വരും. ഇപ്പൊ വ്യക്തികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം, ഒരാള് സമ്പത്ത് കൊടുക്കാനുണ്ട് കൊടുക്കുന്നില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലാഹും റസൂലും പറഞ്ഞതനുസരിച്ച് മധ്യസ്ഥതയ്ക്ക് ഒന്നിനും തയ്യാറാകുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഹക്ക് ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നിയമ മനുഷ്യർ വെച്ചിരിക്കുന്ന നിയമങ്ങളിലേക്ക് അവലംബിക്കുന്നത്, അത് ആശ്രയിക്കുന്നത് തെറ്റില്ല എന്ന് ഉലമാക്കൾ ഫതവ കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഇസ്ലാമിക രീതിയിൽ തീർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ, ഒരു മനുഷ്യന്റെ ഹക്ക് പാഴായി പോകുമെന്ന് പേടിക്കുകയാണെങ്കിൽ, അതല്ലാതെ മനുഷ്യനിർമ്മിതമായ വിധികൾ കൊണ്ട് നിയമം കൽപ്പിക്കുന്ന കോടതികൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടെയൊക്കെ മനസ്സിൽ എന്ത് തോന്നലുണ്ടാവണം? അള്ളാഹുവിന്റെ വിധിയാണ് ഏറ്റവും നല്ലത്. വമൻ അഹ്സനു മിൻ അല്ലാഹി ഹുക്മ, അള്ളാഹുവിനേക്കാളും നല്ല വിധി നൽകാൻ വേറെ ഒരാൾക്കും സാധ്യമല്ല. ഇപ്പൊ ഈ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമ്മൾ എപ്പോഴും അവലംബിക്കേണ്ടത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധിയാണ്. അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും ഉചിതമായത്. അതിനേക്കാളും നല്ല ഒന്നുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. നിർബന്ധിത സാഹചര്യങ്ങളിൽ മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന വിധികളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. ഇതാണ് നാലാമത്തെ കാര്യമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ചുരുക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാളും നല്ലതാണ് മറ്റുള്ളവരുടെ ചര്യ എന്ന് പറഞ്ഞാലോ, അതുപോലെ തന്നെ പ്രവാചകന്റെ വിധിയേക്കാളും നല്ലതാണ് മറ്റുള്ളവരുടെ വിധി എന്ന് പറഞ്ഞാലോ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അത് എപ്പോഴാണ് കുഫ്രാവുക, എപ്പോഴാണ് കുഫ്രാവാതിരിക്കുക, അതിന്റെ നാല് മർത്തബകളും നമ്മൾ പറഞ്ഞു. അഞ്ചാമതായി ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു റഹിമഹുല്ലാ, മൻ അബ്ഗള ഷൈഅൻ മിമ്മ ജാ ബിഹി റസൂൽ വലൗ അമില ബിഹി കഫറ ഇജ്മാഅൻ. മൻ അബ്ഗള ഷൈഅൻ, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വെറുത്താൽ, അറബി ഭാഷ അറിയുന്നവർക്ക് അറിയാം ഷൈഅൻ എന്നവിടെ വന്നാൽ ഏതെങ്കിലും ഒരു കാര്യം വെറുക്കുകയാണെങ്കിൽ, മിമ്മ ജാ ബിഹി റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു കാര്യം ആരെങ്കിലും വെറുത്താൽ, വലൗ അമില ബിഹി, അയാൾ ആ പ്രവർത്തനം ചെയ്യുന്നുണ്ട് പക്ഷെ അയാൾക്ക് അതിനോട് ഉറപ്പാണ്, അങ്ങനെയാണെങ്കിൽ പോലും കഫറ, അയാൾ കാഫിറാകും. ഇജ്മാഅൻ, പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിൽ. പെട്ടെന്നൊരു രൂപം പറയാം, അതിനുശേഷം ചില വിശദീകരണങ്ങൾ നൽകാം. ഒരു വ്യക്തി താടി സുന്നത്താണെന്ന് അറിഞ്ഞിട്ടും താടിയെ വെറുക്കുന്നു, പക്ഷെ അയാൾ താടി വെക്കുന്നുണ്ട്, അയാൾ കാഫിറാണ്. സുന്നത്താണെന്ന് അറിഞ്ഞിട്ടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അയാൾ താടിയെ വെറുക്കുന്നു. ആ വിധി, ശരിയാത്ത് പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു സുന്നത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യം, പ്രവാചകന്റെ മാർഗം അയാൾ വെറുക്കുന്നു, അയാൾ താടി വെക്കുന്നവനാണ് എങ്കിൽ പോലും അയാൾ കാഫിറാകുന്നതാണ്. എന്താണ് അതിന്റെ തെളിവ്? കാഫിരിങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മുഹമ്മദ് അബ്ദുൽ വഹാബ് അവിടെ ഉദ്ധരിക്കുന്നു, ذلك بانهم كرهوا ما انزل الله فاحبط اعمالهم. കാഫിരിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെറുത്തപ്പോൾ അവരുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിഷ്ഫലമാക്കി കളഞ്ഞു. അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ വെറുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അമലുകൾ ബാത്തിലാക്കി കളഞ്ഞു. ഈ ഒരു കാര്യം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ വളരെ അധികം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പല ആൾക്കാരുടെയും നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിശ്വാസമാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, വിധിവിലക്കുകളാവട്ടെ, ഏത് കാര്യമാണെങ്കിലും അതൊരു വ്യക്തി വെറുക്കുകയാണെങ്കിൽ അയാൾ കാഫിറാകും. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാന കാരണം, നമ്മൾ ഇസ്ലാമിലേക്ക് വരാൻ ഒരു വ്യക്തി പറയുന്നത് എന്താണ്? ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുക. അതിന്റെ ഒരു മർത്തബയാണ് തസ്ദീഖുഹു ഫീമാ അമറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളിൽ പ്രവാചകൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുക. പ്രവാചകൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഷഹാദത്തിന്റെ തേട്ടമാണ്. അപ്പോൾ പ്രവാചകൻ കൊണ്ടുവന്ന ഒരു കാര്യം ഒരാൾ വെറുക്കുകയാണെങ്കിൽ, അയാൾ അത് ചെയ്യുന്നവനാണെങ്കിൽ പോലും അയാൾ കാഫിറാകും, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാഫിരിങ്ങളുടെ വിശേഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിലെ 9-ാമത്തെ വചനത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ വെറുക്കുക എന്നുള്ളത് കപടവിശ്വാസികളുടെ അടയാളമാണ്. കപടവിശ്വാസം എന്നുള്ളത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് പ്രവർത്തനത്തിലുള്ള കപടവിശ്വാസം, രണ്ട് വിശ്വാസത്തിലുള്ള കപടവിശ്വാസം. വിശ്വാസത്തിലുള്ള കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കാഫിരിങ്ങളെ പോലെ തന്നെയാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പ്രവർത്തനത്തിലുള്ള കപടവിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല, പാപമാവുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കപടവിശ്വാസികളെ, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന രൂപത്തിലുള്ള കപടവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വലാ യഅതൂന സ്വലാത ഇല്ല വഹും കുസാല, അവർ നിസ്കരിക്കാൻ വരുന്നത് മടിയന്മാരായിട്ടാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു. അല്ലാഹു പറയുന്നു, വലാ യഅതൂന സ്വലാത ഇല്ല വഹും കുസാല, മടിയന്മാരായിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് വരും. വലാ യുൻഫിഖൂന ഇല്ല വഹും കാരിഹൂൻ, സൂറത്തു തൗബ. അവർ സദഖ കൊടുക്കുമ്പോൾ, ആർക്കെങ്കിലും വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അവർക്കതിനോട് വെറുപ്പാണ്. ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്ന സദഖ എന്ന് പറയുന്ന കാര്യത്തോട് അവർക്ക് വെറുപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഒരു അധ്യാപനം എത്ര ചെറിയ വിഷയമായിക്കൊള്ളട്ടെ, അതൊരു വ്യക്തി മനഃപൂർവ്വം വെറുക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, എത്ര ചെറിയ കാര്യമാണെങ്കിലും. നമ്മൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സിവാക്ക് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന സുന്നത്ത്. ഒരു വ്യക്തി അതിനെ മനഃപൂർവ്വം, അയാൾക്കറിയാം പ്രവാചകന് ഉപയോഗിച്ചിട്ടുണ്ട്, ഏറ്റവും അധികം പ്രവാചകൻ ഉപയോഗിച്ചത് അറാഖാണ്, ചില സാഹചര്യങ്ങളിൽ ഈന്തപ്പനയുടെ തടിയും പ്രവാചകൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു വ്യക്തി മനസ്സിലാക്കിയ ശേഷം ആ വ്യക്തി അറാഖ് മനഃപൂർവ്വം എതിർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് ആ വിഷയത്തിന്റെ ഗൌരവം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു വ്യക്തി പറയുകയാണ് ഇസ്ലാമിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട്, ഒരു വ്യക്തി പറയുകയാണ് കട്ടവന്റെ കൈ വെട്ടണം എന്നുള്ള നിയമം എനിക്കിഷ്ടായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു ഒരു വ്യക്തി വിവാഹം ചെയ്തതിന് ശേഷം വ്യഭിചരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണം. ഒരാൾ പറയാണ് അത് എത്ര ക്രൂരമാണ്, കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പല ആൾക്കാരും അങ്ങനെയുണ്ട്. പുരോഗമനവാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചില വാചകങ്ങൾ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അവൻ മുസ്ലിം പേര് സ്വീകരിച്ചാലും. അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു വിധി ഒരു വ്യക്തി അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കാഫിറാണ്. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും ബഹുമാനിക്കലാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ സ്വീകരിക്കലാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അത് എതിർക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതിലൊക്കെ ശരീഅത്തിന് വ്യക്തമായ ഹിക്മത്തുണ്ട്. എന്തുകൊണ്ടാണ് കല്ലെറിഞ്ഞു കൊല്ലുന്നത്? ചില ഉലമാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും, അദ്ദേഹം ശരീരത്തിൽ വളരെയധികം ആസ്വദിച്ചു, ഈ സമയത്ത് ശരീരത്ത് നല്ല ദ്രോഹം ഏൽക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചത്. ഒരു മുസ്ലിമായ വ്യക്തി വ്യഭിചരിച്ച കാരണത്താൽ കല്ലെറിഞ്ഞു കൊന്നാൽ ആഖിറത്തിൽ അവൻ എന്തില്ല? ശിക്ഷയില്ല. ഒരു വ്യഭിചരിച്ച വ്യക്തിയെ ഇസ്ലാമിക ഭരണകൂടത്തിൽ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞാൽ പിന്നെ ആഖിറത്തിലെത്തിയാൽ ആ തെറ്റിന്റെ പേരിൽ അയാൾക്ക് ശിക്ഷയില്ല, അതാണ് കഫാറത്ത്. അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്ന അധ്യാപനങ്ങൾ ഏറ്റവും നീതിയുള്ളതാണ്. ഇപ്പൊ ഒരു വ്യക്തി പറയാണ് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ്, എനിക്കൊരിക്കലും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇവിടെ നമ്മൾ പ്രധാനമായും വേർതിരിക്കേണ്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ചില ആൾക്കാർക്ക് ചില പ്രവർത്തനങ്ങളോട് അതിന്റെ ഹുക്കും, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആ വിധിയോടൊരു വെറുപ്പും ഉണ്ടാവില്ല, പക്ഷെ അതിനെ തുടർന്നുണ്ടാവുന്ന ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനോട് മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടാകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ, ആദ്യ സമയത്ത് യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ അല്ലാഹു പറഞ്ഞ എന്താണ്? കുതിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് അല്ലാഹു യുദ്ധം വാജിബാക്കി. വഹുവ കുർഹുൽ ലക്കും, നിങ്ങളുടെ മനസ്സിന് അതിനോട് വെറുപ്പുണ്ട്. ഇതെന്ത് വെറുപ്പാണ് ഇവിടെ ഉദ്ദേശം? അവർക്ക് യുദ്ധത്തിനോട്, അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിധിയോട് സഹാബത്തിന് വെറുപ്പുണ്ടായിരുന്നോ? ഇല്ല. അള്ളാഹു പറഞ്ഞിരിക്കുന്ന വിധികൾ അവർ 100% സ്വീകരിക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് വെറുപ്പുണ്ടായത്, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രയാസമുണ്ടായത്? ഇമാം ബഗ്‌വി റഹിമഹുള്ള പറയുന്നു, ഹാദാ മിൻ ഹൈസു നുഫൂരി തബ, ചില ആൾക്കാരുടെ പ്രകൃതിപരമായി അവർ ജീവിക്കുന്ന ഒരു ചുറ്റുപാടനുസരിച്ച് പെട്ടെന്ന് മനസ്സിൽ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുകയില്ല. അവർക്ക് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ 100% അവർ തയ്യാറാണ്, പക്ഷെ പെട്ടെന്ന് അവർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ സ്വീകരിക്കാൻ ഒരു പ്രയാസം. അത് അള്ളാഹുവിന്റെ വിധിയല്ല, മറിച്ച് അതിനെ തൊട്ടുണ്ടാവുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ. ഉദാഹരണത്തിന് ഇമാം ബഗ്‌വി പറയുന്നു, ലിമ ഫീഹി മുഅനതുൽ മാൽ, യുദ്ധത്തിന് പോകുമ്പോൾ അതിൽ സമ്പത്ത് ചെലവാകും. വമശഖത്തുൻ നഫ്സ്, ശരീരത്തിന് പ്രയാസമുണ്ടാകും. അതുപോലെ തന്നെ വഖതറു റൂഹ്, ചിലപ്പോൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിൽ ഒരു അസ്വസ്ഥത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മനുഷ്യൻ നിയന്ത്രിക്കുന്നതല്ല, ചില കാര്യങ്ങൾ മനുഷ്യൻ നിയന്ത്രിക്കുന്നതല്ല. ഭാര്യമാരോട് തുല്യ നീതി കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചില ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അധികം ഇഷ്ടം ആരോട് വരാറുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹയോട് വരാറുണ്ട്. അത് പ്രവാചകൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കാതെ വരും, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച് അള്ളാഹുവിന്റെ വിധി ഒരാൾ വെറുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വിധി ഒരാൾ വെറുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. ഉദാഹരണം പറയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ടവന്റെ കൈ വെട്ടണം. ഒരാളോട് നമ്മൾ പറഞ്ഞു ഇന്ന് ഒരാളുടെ കൈ വെട്ടുന്നുണ്ട്, ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിൽ കൈ വെട്ടാറുണ്ട്. നമ്മൾ പറഞ്ഞു ഇന്ന് കൈ വെട്ടുന്നുണ്ട്, നിങ്ങൾ അത് കാണാൻ വേണ്ടി എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പൊ ആ സഹോദരൻ പറയാണ് എനിക്കത് കാണുമ്പോൾ പെട്ടെന്ന് താങ്ങാൻ പറ്റുകയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് അയാൾ ആ വിധിയെയല്ല എതിർക്കുന്നത്, മറിച്ച് അയാൾക്ക് അത് കാണുമ്പോൾ ഒരു പ്രയാസമുണ്ട്. ആ വിധി, അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന വിധി ശരിയാണ്, അത് നടപ്പിലാക്കണമെന്ന് അയാൾ വിശ്വസിക്കുന്നു. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നത് കാണാൻ അയാൾക്കത് പ്രയാസമാണ്. മനസ്സിലായില്ലേ? അത് കുഫറല്ല, അത് രണ്ടും നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട്. ഇതിൽ പെട്ടതാണ് ഒന്നിലധികം വിവാഹം ചെയ്യുന്ന വിഷയം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിരിക്കുന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിധി, ആ വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ആരെങ്കിലും അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അത് ശരിയല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ഒരു ഉദാഹരണം, ഇപ്പോ രണ്ടാം വിവാഹത്തെ സംബന്ധിച്ച് ചില സ്ത്രീകൾ എന്ത് പറയും? ഭർത്താവിനോട് പറയും, നിങ്ങൾ രണ്ടാം വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് അതൊരു പ്രയാസമുണ്ട്. അത് സ്വാഭാവികമായ ഒരു പ്രയാസമാണ്. ആ ഒരു പ്രയാസം കുഫറല്ല. കാരണം ചില സ്ത്രീകൾ അങ്ങനെ പറയും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയാറുണ്ട്, ചില ഭർത്താക്കന്മാർ ഭാര്യയോട് പറയും അങ്ങനെ പറയരുത്, അത് കുഫറാണ്. അത് ശരിയല്ല, അത് സ്വാഭാവികമായ ഒരു പ്രയാസമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ഒന്നിലധികം വിവാഹം ചെയ്യാനുള്ള അനുമതി അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കാഫിറാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിരിക്കുന്ന ഈ ഒരു വിധി അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നേരെ മറിച്ചൊരു സ്ത്രീ പറയാണ് എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രയാസമുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ അത് കാഫിറാവുകയില്ല. ഷെയ്ഖ് സുലൈമാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്, ഇന്ന് ചില ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരോട് ഈ ഒരു വിഷയം പെട്ടെന്ന് പറയും, നിങ്ങൾ കാഫിറാകും ഇങ്ങനെ പറഞ്ഞാൽ. അപ്പൊ പിന്നെ ഭാര്യമാർക്ക് പറയാനും പേടിയാകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ശരീഅത്തിന്റെ അഹ്കാമുകൾ എവിടെയാണോ വെക്കേണ്ടത് അവിടെയേ വെക്കാൻ പറ്റൂ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഭർത്താവ് മറ്റൊരു വിവാഹം ചെയ്യുമ്പോൾ മനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അതൊരു സ്ത്രീ ഉടമപ്പെടുത്താത്ത കാര്യമാണ്. അങ്ങനെ ആ വിഷയത്തിൽ ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ അത് കാരണം അവർ കാഫിറാവുകയോ അല്ലെങ്കിൽ അത് കുഫ്റാണെന്ന് പറയാൻ ഇസ്ലാം അനുവാദം നൽകുന്നതോ ഇല്ല. നേരെ മറിച്ച് ഒരു സ്ത്രീ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന തഅദ്ദുദ് എന്ന് പറയുന്ന ഹുക്കും, ഒരു പുരുഷൻ അള്ളാഹു അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒന്നിലധികം വിവാഹം ചെയ്യാനുള്ള അനുമതി, ആ ഒരു വിധിയെ, അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന വിധിയെ മോശമായി പറയുകയാണെങ്കിൽ ഇത് എന്ത് മതമാണ് ഒന്നിലധികം വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു തുടങ്ങിയ വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ അതാണ് ഇസ്ലാമിനെ കുറ്റം പറയൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതിനെ വെറുക്കൽ, അതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം. അതുകൊണ്ട് ആ ഒരു വേർതിരിവ് മനസ്സിലാക്കുക. മനുഷ്യൻ ഉടമപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട്, നമ്മൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചു പോകും, അത് നമ്മൾ ഉടമപ്പെടുത്താത്ത കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദ്യം ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അള്ളാഹുവേ ഞാൻ ഉടമപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നീതി കാണിക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്, പക്ഷേ ഞാൻ ഉടമപ്പെടുത്താത്ത കാര്യങ്ങളിൽ എന്നെ നീ ശിക്ഷിക്കരുത്. നമ്മൾ ഉടമപ്പെടുത്താത്ത പല കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കേണ്ട എന്ന് കരുതിയാലും നമ്മുടെ മനസ്സിൽ ആഗ്രഹം വന്നു പോകും. കാരണം ഹൃദയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് അവകാശമില്ല, അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ആ ഒരു വേർതിരിവ് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയോ അവന്റെ പ്രവാചകനോ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും വെറുക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹുവോ പ്രവാചകനോ പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിധികൾ, അതിൽപ്പെട്ട ഒരു കാര്യമാണ്, ഇന്ന് ചില ആൾക്കാർ പറയാറുണ്ട് ഇസ്ലാം ഈ കാലത്തിന് ചേർന്നതല്ല, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ഈ കാലത്തിന് ചേർന്നതല്ല. പൌരുഷമില്ലാത്ത ചില ആണുങ്ങൾ എന്തു പറയും, സ്ത്രീകൾ മുഖം മറയ്ക്കുക എന്നുള്ളത് ഈ കാലത്തിന് ചേർന്നതല്ല, അല്ലെങ്കിൽ സ്ത്രീകൾ നിഖാബ് ധരിക്കുക എന്നുള്ളത് ഈ കാലത്തിന് ചേർന്നതല്ല, ഫർദ് ധരിക്കുക എന്നുള്ളത് ഈ കാലത്തിന് ചേർന്നതല്ല. വാസ്തവത്തിൽ അവർക്ക് പൌരുഷമില്ലാത്തത് കൊണ്ടാണ്. അതല്ല എങ്കിൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ മാറ്റിവെച്ചാൽ തന്നെ നല്ലൊരു ആണ് ഒരു കാരണവശാലും തന്റെ ഭാര്യയെ അവളുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് നടത്താൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഒരു കാരണവശാലും അത് നല്ലൊരാണ് ചെയ്യുകയില്ല. നല്ലൊരു മുസ്ലിം പോയിട്ട് നല്ലൊരു ആണ് ചെയ്യുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ചില ആൾക്കാർ പറയുന്നത് പോലെ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറയുന്നത് കുഫറിന്റെ വാദമാണ്. ഇസ്ലാം ഈ കാലത്തിന് ചേരുകയില്ല എന്ന് പറയുന്നത് കുഫറിന്റെ വാദമാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നു, ഇസ്ലാം എല്ലാ കാലത്തിനും ചേർന്നതാണ്. ഇസ്ലാം എല്ലാ കാലത്തെയും നന്നാക്കാൻ കഴിവുള്ളതുമാണ്. എല്ലാ കാലത്തിനും ചേർന്നത് മാത്രമല്ല, ഏത് കാലത്താണെങ്കിലും ആ കാലത്തെ നന്നാക്കാൻ കഴിവുള്ളതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ഏത് വിധിവിലക്കുകളാവട്ടെ ഒരു കാലത്തിന് യോജിക്കാത്തതില്ല. ഏത് വിധികൾ നിങ്ങൾ നോക്കിയാലും, മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്ന ഏത് വിധികൾ, ഇസ്ലാമിന്റെ വിധികൾ നിങ്ങൾ നോക്കിയാലും മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ അതിലില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇസ്ലാം എല്ലാ കാലത്തിനും യോജിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. ചില ആൾക്കാർ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരോഗമനവാദികൾ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ വിധിവിലക്കുകളിൽ മാറ്റത്തിരച്ചിലുകൾ വരുത്തി ഇന്ന് പഴയ കാലഘട്ടത്തിലുള്ള ഇസ്ലാം മതിയാവുകയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അതിന്റെ പേരിൽ മ്യൂസിക് അനുവദിച്ചു, ആണും പെണ്ണും കൂടിക്കലരൽ അനുവദിച്ചു, എന്നിട്ട് പറഞ്ഞു പഴയ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലഘട്ടം പോലെ ഇന്ന് ജീവിക്കാനൊന്നും പറ്റില്ല, അന്നത്തെ ഇസ്ലാം പോലെയല്ല ഇന്നത്തെ ഇസ്ലാം എന്ന് പറയുന്ന ആൾക്കാർ, അത് കുഫറിന്റെ വാദമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹാബത്ത് എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അത് തന്നെയാണ് വിജയത്തിന്റെ മാർഗം. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള പറഞ്ഞതുപോലെ അസ്സുന്നതു സഫീനതു നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്ത് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന കപ്പലാണ് സുന്നത്ത് എന്നുള്ളത്. മൻ റക്കിബഹ നജ, അതിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ വിജയിക്കുന്നതാണ്. വമൻ തഖല്ലഫ അൻഹ ഗരിഖ, അതിൽ ആരെങ്കിലും പ്രവേശിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ അവൻ മുങ്ങി മരിക്കുന്നതാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം മരണപ്പെട്ടതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് എന്നുള്ളത് എക്കാലത്തും ചേർന്നതാണ്. സുന്നത്തിന് ഇന്ന കാലത്ത് സുന്നത്തുണ്ട്, ഇന്ന കാലത്ത് സുന്നത്ത് വേണ്ട എന്നൊരു വാദമില്ല, മറിച്ച് സുന്നത്ത് എല്ലാ കാലത്തിനും ഉള്ളതാണ്. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള പറയുന്നു, ലൻ യുസ്ലിഹ ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവലഹ, മുൻഗാമികളെ ഏതൊരു വസ്തുവാണോ നന്നാക്കിയത് അതാണ് പിൻഗാമികളെയും നന്നാക്കുക. ദീൻ ആദ്യ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ മാറ്റമുണ്ടാക്കിയതുപോലെ ഇന്നും ജനങ്ങൾക്കിടയിൽ മാറ്റമുണ്ടാക്കാൻ കഴിവുള്ളതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അവസാന നാളുവരെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്നും ജനങ്ങളെ നന്നാക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് ദീനിന്റെ ആശയാദർശങ്ങൾ ഒരു കാലത്തിന് ചേരുകയില്ല, ഇന്നത്തെ ജനങ്ങളുടെ വാദങ്ങൾക്ക് അത് ചേരുകയില്ല എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ജീവിത സ്റ്റൈലിൽ ഒരിക്കലും ദീന് ചേരുകയില്ല എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അത് കുഫ്രിന്റെ വാദമാണ്. വിശ്വസിച്ചുകൊണ്ടൊരു വ്യക്തി അത് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പല ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തിന്റെ പലതരത്തിലുള്ള അതിപ്രസരങ്ങളും മനസ്സിൽ കടന്നുകൂടിയതിന്റെ പേരിൽ അവർ വിചാരിക്കുന്നത് എന്താണ്, ഇന്നത്തെ ആധുനിക രീതികളാണ് അവരെ വിജയിപ്പിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മെ വിജയിപ്പിക്കാൻ സാധിക്കുക ദീനിനെ മാത്രമാണ്. നമ്മുടെ ബുദ്ധിക്കോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കോ ഒരിക്കലും നമ്മെ വിജയിപ്പിക്കാൻ വേണ്ടി സാധ്യമല്ല. ബുദ്ധി എന്നും ശരീഅത്തിന്റെ മുമ്പിൽ തോൽക്കുകയുള്ളൂ. ശരീഅത്താണ് ഒന്നാം സ്ഥാനത്ത്, അതിനുശേഷമാണ് ബുദ്ധിയൊക്കെ ഉള്ളത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കപ്പൽ ഉണ്ടാക്കുക, ആ കപ്പലിൽ വിശ്വസിച്ച ആൾക്കാരെ താങ്കൾ പ്രവേശിപ്പിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കപ്പലിൽ നിന്ന് മാറി നിന്നു. വകാന ഫീ മഅസിൽ, മാറി നിന്നു. നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു, യാ ബുനയ്യ ർകബ് മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ, തന്റെ മകനോട് പറഞ്ഞു, നമ്മുടെ കൂടെ കയറുക, ഒരു കാരണവശാലും ഇങ്ങനെ കാഫിറായി നീ നിൽക്കരുത് എന്ന് നൂഹ് അലൈഹി സ്വലാം തന്റെ മകനോട് പറഞ്ഞു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ബുദ്ധി ഉപയോഗിച്ചു. അവൻ എന്ത് പറഞ്ഞു, സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, വെള്ളം എത്താത്ത വലിയ പർവ്വതത്തിന് മുകളിലേക്ക് ഞാൻ കയറിക്കൊള്ളാം, എനിക്ക് താങ്കളുടെ കപ്പലിന്റെ ആവശ്യമില്ല. അവൻ ബുദ്ധി ഉപയോഗിച്ചു. നൂഹ് അലൈഹി സ്വലാം ശറഉ ഉപയോഗിച്ചുകൊണ്ട് മറുപടി നൽകി, ലാ ആസിമ അൽയൗമ മിൻ അംരില്ലാ, ഇന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആലക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. ഇവിടെ ബുദ്ധിയും ശറഉം ഏറ്റുമുട്ടുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഉപയോഗിച്ചത് ബുദ്ധിയാണ്. അവൻ പറഞ്ഞു, പർവ്വതത്തിന് മുകളിൽ ഞാൻ പോയിക്കൊള്ളാം, അവിടെ വെള്ളം കയറുകയില്ലാലോ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിന് മാത്രമേ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം നൂഹ് അലൈഹി സ്വലാമിന് വഹീ ലഭിച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും വെള്ളം കയറും, എല്ലാവരെയും അള്ളാഹു മുക്കിക്കൊല്ലും. ഇവിടെ നഖലും അഖലും പരസ്പരം എതിരായി. എന്ത് സംഭവിച്ചു? ഫഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളത്തിൽ മുക്കിക്കൊന്നു. ഏതാണ് വിജയിച്ചത്? നഖലാണ് വിജയിച്ചത്, ഖുർആനും സുന്നത്തുമാണ് വിജയിച്ചത്, നൂഹിന്റെ അധ്യാപനങ്ങളാണ് വിജയിച്ചത്. ബുദ്ധി കൊണ്ട് നൂഹിന്റെ മകൻ പറഞ്ഞ കാര്യമോ പരാജയപ്പെട്ടുപോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് കാലഘട്ടത്തിലും വിജയിക്കുക ഖുർആനും സുന്നത്തുമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. ഏത് കാലഘട്ടത്തിലും ഖുർആനും സുന്നത്തുമാണ് വിജയിക്കുക. ഖുർആനും സുന്നത്തും ഒരു കാലത്തിന് ചേരുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരു വ്യക്തി പറയുകയാണ് ഖുർആനും സുന്നത്തും ഈ കാലത്തിന് ചേരുകയില്ല, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഈ കാലത്തിന് ചേരുകയില്ല, താടി വെക്കുക എന്ന നിയമം ഈ കാലത്തിന് ചേരുകയില്ല, പാന്റ് നെരിയാണിക്ക് മുകളിൽ ധരിക്കുക എന്ന വാദം ഈ കാലത്ത് ചേരുകയില്ല, അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്താഗതി മനസ്സിൽ വന്ന ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഫർദ് തന്നെ ധരിക്കണമെന്നില്ല, മറിച്ച് ശരീരം മറക്കുന്ന എന്തെങ്കിലും ഒന്ന് ധരിച്ചാൽ മതി. അതുപോലെ തന്നെ അവർ പറയും തഖ്വ മനസ്സിലാണ്, പുറത്തൊന്ന് ഷെയ്ഖാന് കൊടുത്തത് കൊണ്ട് പ്രശ്നമില്ല, ആണും പെണ്ണും തമ്മിൽ കൈ കൊടുത്തത് കൊണ്ട് പ്രശ്നമില്ല. ഈ വാദങ്ങളൊക്കെ ഇസ്ലാം വളരെ ശക്തമായി എതിർക്കുന്ന വാദങ്ങളാണ്. ഒരു വ്യക്തി ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, അന്യപെണ്ണിനെ തൊടാം എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, ശരിയാഴ്ച വിലക്കുന്ന കാര്യമായതോടുകൂടി ഒരാൾ പറയാണ് അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മാത്രമാണ്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആധുനിക യുഗത്തിൽ ആണും പെണ്ണും കൂടിക്കലരുത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇസ്ലാമിൽ അവൻ ഒരു സ്ഥാനവുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഗുരുതരമായ വാദങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം നാമധാരികൾ പോലും പറയുന്നു ഇസ്ലാം ഈ കാലത്തിന് ചേരുന്നതല്ല, ഇങ്ങനെ നമ്മൾ ആവേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോരോ അധ്യാപനങ്ങൾ എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മിസ്വാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരെ കളിയാക്കുന്നു, താടി വെക്കുന്ന ആൾക്കാരെ കളിയാക്കുന്നു. ഇതൊന്നും ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. അതാണ് ഇതിനുശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത്. അതുകൂടി പറഞ്ഞിട്ട് നിർത്താം. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അസ്സാദിസു, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന ആറാമത്തെ കാര്യം, മൻ ഇസ്തഹസാ ബിശൈഇൻ മിൻ ദീനില്ലാഹ്, ആരെങ്കിലും ദീനിലുള്ള ഏതെങ്കിലും ഒരു കാര്യം പരിഹസിച്ചാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബി അറിയുന്നവർക്ക് മനസ്സിലാകും, ബിഷൈഇൻ എന്നവിടെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ പരിഹസിച്ചാൽ, ഔ സവാബിഹി, അല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിഫലം ഒരാൾ എതിർത്താൽ അല്ലെങ്കിൽ കളിയാക്കിയാൽ, ഔ ഇഖാബിഹി, അല്ലെങ്കിൽ ഇസ്ലാം പറയുന്ന ശിക്ഷ, ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് ഇസ്ലാം പറയുന്ന ശിക്ഷകൾ ആരെങ്കിലും പരിഹസിച്ചാൽ, കാഫാറ, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറച്ചാണ്. ഈ ഒരു കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെയോ റസൂലിനെയോ അവന്റെ ദീനിനെയോ ആരെങ്കിലും പരിഹസിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ പരിഹസിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നവർ, അതൊരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു, മിനയിൽ തീപിടിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എവിടെ പോയി? മിനയിൽ തീപിടിച്ചപ്പോൾ അള്ളാഹു എവിടെ പോയി? അദ്ദേഹത്തോട് തിരിച്ചങ്ങോട്ട് ആരോ ചോദിച്ചതാണ്, ഏർവാടി തങ്ങൾക്ക് വലിയ കഴിവുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏർവാടിയിൽ തീപിടിച്ചപ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ തങ്ങൾ ആ തീ അണച്ചില്ല? അത് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് എന്താണ്? അങ്ങനെയാണെങ്കിൽ മിനയിൽ തീപിടിച്ചപ്പോൾ അള്ളാഹു എവിടെ പോയി? ആദ്യം ചോദിച്ച ചോദ്യം കുഫറല്ല, അവിടുത്തെ വലി എന്തുകൊണ്ട് സഹായിച്ചില്ല എന്ന് ചോദിക്കുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി, മിനയിൽ തീപിടിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എവിടെ പോയി, അത് പരിഹാസ രൂപത്തിലാണ് പറയുന്നത്. അള്ളാഹുവിന്റെ കുദരത്തിലുള്ള സംസാരമാണ്. അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനെ പരിഹസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ പ്രവാചകനെ ആരെങ്കിലും പരിഹസിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് കുറെ വിവാഹം ചെയ്തത്? ചില മുസ്ലിം നാമധാരികളുടെ നാവിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഇന്ന് വരുന്നുണ്ട്, വൈലല്ലാഹിൽ മുശ്രിക. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി മിസ്വാക്ക് പരിഹസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുമോ? മിസ്വാക്ക്, പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന മിസ്വാക്ക് പരിഹസിച്ചാൽ അയാളുടെ വിധി എന്താണ്? ഷെയ്ഖ് പറഞ്ഞു, മിസ്വാക്ക് സുന്നത്താണെന്ന് അറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമാണെന്ന് അറിഞ്ഞിട്ടും ഒരു വ്യക്തി മിസ്വാക്കിനെ പരിഹസിക്കുകയാണെങ്കിൽ അത് രിദ്ദത്താണ്, അവ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിനെയോ റസൂലിനെയോ പരിഹസിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധത്തിന്റെ സമയം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, സഹാബികൾ ഒരുമിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി സഹാബത്തിലെ ഉലമാക്കളെ നോക്കി, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, മാ റഅയ്തു മിസ്ല ഖുറായിന ഹാഉല, ഇതുപോലെയുള്ള ഖുർആൻ ഓതുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ലാ അർഗബ ബുതൂനൻ വലാ അക്സബ അൽസനതൻ വലാ അജ്ബന ഇൻദ ലിഖാ, ശത്രുവിനെ കാണുമ്പോൾ അവർക്ക് പേടിയാണ്, എപ്പോഴും അവരുടെ ചിന്ത എന്താ, വയറ് നിറക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ചില സഹാബികളെ സംബന്ധിച്ച് പറഞ്ഞു, അവരുടെ ചിന്ത എന്താണ്, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. അവർ ഈ സഹാബത്തിനെ പരിഹസിച്ചു, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ആ സഹാബികളെ പരിഹസിച്ചു. അങ്ങനെ ഈ വാർത്ത കേട്ടിരിക്കുന്ന മറ്റൊരു വ്യക്തി പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിവരം ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിഹസിച്ച വ്യക്തിയോട് ചോദിച്ചു, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി തസ്തഹ്സിഊൻ, നിങ്ങൾ ഇത്തരത്തിൽ പരിഹസിക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ആയത്തുകളെയുമാണോ? നിങ്ങൾ പരിഹസിക്കുന്നത് ആരെയാണ്? ഖുർആൻ ഓതുന്ന ആൾക്കാരെയാണ്, പരിശുദ്ധ ഖുർആനിനെയാണ്. നിങ്ങൾ ഖുർആനിനെയാണോ പരിഹസിക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും കൊണ്ടാണോ പരിഹസിക്കുന്നത്? അതാണോ നിങ്ങൾ കളിക്കുന്നത്? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ വ്യക്തി അപ്പോൾ പറഞ്ഞു, ഇന്നമാ കുന്നാ നഖൂദു വനലഅബ്, പ്രവാചകരെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, മറിച്ച് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ആയത്തിറക്കി, ലാ തഅതദിറു, ഒരു കാരണവും നിങ്ങൾ പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ മുഅ്മിനീങ്ങളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കാഫിരീങ്ങളായി പോയി. പരിശുദ്ധ ഖുർആനിലെ അധ്യാപനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തമാശ രൂപത്തിലാണെങ്കിൽ പോലും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ആരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ, ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്ന അധ്യാപനങ്ങൾ ആരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ, അതിനെ കളിയാക്കുകയാണെങ്കിൽ, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്, ഏത് വിധി ആയിക്കൊള്ളട്ടെ. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വിധിയെ ആരെങ്കിലും പരിഹസിച്ചാൽ, തമാശക്കാണെങ്കിൽ പോലും, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്തുകൊണ്ടാണ്, എന്താണ് അതിനുള്ള കാരണം? ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹിമഹുള്ള പറയുന്നു, ഇന്നൽ ഇസ്തിഹ്സാഅ ബില്ലാ, അള്ളാഹുവിനെ പരിഹസിക്കുക എന്നുള്ളത്, വ റസൂലിഹി, അവന്റെ പ്രവാചകനെ പരിഹസിക്കുക എന്നുള്ളത്, കുഫ്റുൻ, അത് കുഫ്റാണ്, യുഖ്രിജു അനിദ്ദീൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പുറത്താക്കുന്ന കുഫ്റാണ്. കാരണം ലിഅന്ന അസ്ലദ്ദീനി മബ്നിയുൻ അലാ തഅദീമില്ലാ, ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കലാണ്. അള്ളാഹുവിന്റെ ദീനിനെയും അവന്റെ പ്രവാചകന്മാരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഷഹാദത്ത് തന്നെ എന്താണ്? അള്ളാഹുവിനെ ബഹുമാനിക്കുക, പ്രവാചകനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഇസ്ലാമിനെയോ റസൂലിനെയോ പരിഹസിച്ചാൽ, ഈ ഒരു അടിസ്ഥാനത്തെയാണ് അവൻ ഇല്ലാതാക്കുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും ബഹുമാനിക്കലാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അള്ളാഹുവിനെ കളിയാക്കിയാൽ, നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ കളിയാക്കും? ഒരു കാരണവശാലുമില്ല. നമ്മുടെ പിതാവിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ പിതാവിനെ നമ്മൾ കളിയാക്കുകയില്ല, പരിഹസിക്കുകയില്ല. ഇതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും ബഹുമാനിക്കുന്ന വ്യക്തി യാതൊരു കാരണവശാലും അവരെ കളിയാക്കുകയില്ല, അഥവാ കളിയാക്കിയാൽ അതിന്റെ അർത്ഥം അവൻ അവരെ ബഹുമാനിക്കുന്നില്ല എന്നാണ്, അവൻ അവരെ ബഹുമാനിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ അധ്യാപനങ്ങൾ, പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചു തന്നിരിക്കുന്ന എത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും അതിനെ പരിഹസിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞ കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യത്തെ പരിഹസിക്കാനോ അതിനെ വെറുക്കാനോ നമ്മൾ പാടില്ല. ഇത് രണ്ടും നമ്മൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരു വ്യക്തി താടി വെച്ചിട്ടില്ല എങ്കിൽ, ഒരു വ്യക്തി താടി വടിക്കുന്ന ആളാണ്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? ഇല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരനാകും. നേരെ മറിച്ച് ഒരു വ്യക്തി താടിയെ വെറുത്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരു വ്യക്തിയെ താടിയെ പരിഹസിച്ചാൽ, ഇന്ന് ചില ആൾക്കാർ പറയുന്നത് പോലെ, മഅദല്ലാഹ്, ചില ആൾക്കാർ എത്ര മോശമായി പറയുന്നത് എന്ന് വെച്ചാൽ, താടി കഴുകാൻ വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നവർ, ബ്രഷായി ഉപയോഗിക്കുക എന്ന് പറയുന്നവർ, ഇത് അള്ളാഹുവിന്റെ ദീനിനെയാണ് പരിഹസിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് ഇവിടെ എന്താ വെള്ളപ്പൊക്കമുണ്ടോ എന്ന് ചോദിക്കുന്നവർ, അത് അയാൾ ഉദ്ദേശിക്കുന്നത് പരിഹസിക്കുന്നത് വസ്ത്രം ഉയർത്തി എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തെയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഒരു അധ്യാപനം ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു തെറ്റ് മാത്രമാണ്. ഒരു വ്യക്തി നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അയാൾക്ക് കുറ്റം കിട്ടും, അല്ലെങ്കിൽ കുറ്റത്തിന്റെ കാരണമാവാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഒരു വ്യക്തി നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന വ്യക്തി തന്നെ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്ന ഇസ്ലാമിന്റെ വിധിയെ എതിർത്താൽ, അതിനെ വെറുത്താൽ, അതിനെ പരിഹസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഈ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് കുറ്റം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് അതിനെ എതിർക്കുകയോ വെറുക്കുകയോ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. അത് നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും, അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത്, വലവ് അമില ബിഹി, അത് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. മുസ്ലിമീങ്ങളെ പരിഹസിക്കാമോ? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും അതുപോലെ തന്നെ റസൂലിനെയും പരിഹസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരു മുസ്ലിമിനെ പരിഹസിക്കാമോ? ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നു, ഖാമൽ ഇജ്മാഉ അലാ തഹ്രീമി ദാലിക്, ഒരു മുസ്ലിമിനെ പരിഹസിക്കുക എന്നുള്ളത് ഹറാമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരു മുസ്ലിമിനെ പരിഹസിക്കൽ ഹറാമാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ അസ്സവാജിറിൽ പറയുന്നത് പോലെ ഒരു മുസ്ലിമിനെ പരിഹസിക്കൽ ഹറാമാണ്. ഇനി ഒരു മുസ്ലിമിനെ നമ്മൾ പരിഹസിക്കുന്നത് അദ്ദേഹം ദീന് മുറുകെ പിടിക്കുന്നതിന്റെ പേരിലാണെങ്കിൽ, ഒരു വ്യക്തിയെ നമ്മൾ പരിഹസിക്കുന്നത് അദ്ദേഹം ദീന് മുറുകെ പിടിക്കുന്ന കാരണത്താലാണെങ്കിൽ അത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരു വ്യക്തി താടി വെച്ചിട്ടുണ്ട്, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ തിങ്ങിയ താടിയുള്ള വ്യക്തിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്കറിയാം, ഇസ്ലാം താടി വെക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒരു വ്യക്തി താടി വെച്ചത് നമ്മൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ താടിയുടെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ പരിഹസിക്കുകയാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ പരിഹസിക്കുന്നത് ആരെയാണ്? ശരീഅത്തിനെയാണ്. അങ്ങനെ ആരെങ്കിലും പരിഹസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ ഏത് സുന്നത്തും നിങ്ങൾ നോക്കും, ഏത് സുന്നത്താണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഏത് കാര്യമായിക്കൊള്ളട്ടെ, ഒരു വ്യക്തി അതിനെ പരിഹസിക്കുകയാണെങ്കിൽ, ഒരു മുസ്ലിമായ വ്യക്തി അത് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പരിഹസിക്കുകയാണെങ്കിൽ അദ്ദേഹം ദീനിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിൽ മുനാഫിഖീങ്ങളുടെ വിശേഷണമായിട്ടാണ് അല്ലാഹു സൂറത്തു തൗബയിൽ പറഞ്ഞത്, അല്ലദീന യൽമിസൂൽ മുത്തവിഈന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറ്റം പറയുന്നവർ, പരിഹസിക്കുന്നവർ. ആ പരിഹാസം ദീനിന്റെ പേരിലാണെങ്കിൽ പരിഹസിക്കുന്ന വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് എല്ലാ ഉലമാക്കളും പറയുന്നത്. ലജ്നത്തു ദായിമയുടെ ഫത്വ അതാണ്, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ അതാണ്, ഷെയ്ഖ് ഇബ്നു ഉസൈമിന്റെ ഫത്വ അതാണ്. അതാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുക. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ആരെങ്കിലും തമാശ രൂപത്തിൽ നമ്മുടെ താടിയെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ഈ കളിയാക്കൽ കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ആ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കുക, താടി വെക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹറാമാണ്. താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ്. പക്ഷേ താടിയെ പരിഹസിക്കുക എന്നുള്ളത് അത് തമാശക്കാണെങ്കിൽ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഏതൊരു ഇബാദത്താവട്ടെ, ഏതൊരു സുന്നത്താവട്ടെ, അല്ലെങ്കിൽ ഫർളാവട്ടെ, അതിനെ പരിഹസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത് ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ ഹുക്കും മാറി മാറി വരും, ഇസ്ലാമിൽ നിന്ന് എന്തായാലും പുറത്തു പോവുകയില്ല. നേരെ മറിച്ച് പരിഹസിക്കുമ്പോൾ, വെറുക്കുമ്പോൾ അവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും അലസത കാരണത്താൽ ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയേക്കാളും നല്ലതാണ് മറ്റുള്ളവരുടെ ശരിയ എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ പറഞ്ഞത്, പ്രവാചകന്റെ വിധിയേക്കാളും നല്ലതാണ് ജനങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന വിധി എന്നാരെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപനം ഒരാൾ വെറുക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത്, അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ അവന്റെ ദീനിനെയോ ആരെങ്കിലും പരിഹസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതിന് പറഞ്ഞിരിക്കുന്ന തെളിവും എല്ലാവരും മനപ്പാടാക്കി വെക്കുക. ഖുർആനിലുള്ള ആയത്ത്, അള്ളാഹു പറയുന്നു, ലാ തഅതദിറു, നിങ്ങൾ ഒരു കാരണവും പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ മുഅ്മിനീങ്ങളായിരുന്നു, അതിനുശേഷം നിങ്ങൾ കാഫിരീങ്ങളായി തീർന്നു. സൂറത്തു തോബയിലെ 65-66 വചനങ്ങൾ. തമാശ രൂപത്തിലാണെങ്കിൽ പോലും ദീനിന്റെ വിധിവിലക്കുകൾ കളിയാക്കിയാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന സംഭവം, തബൂക്ക് യുദ്ധത്തിൽ ചില ആൾക്കാർ സ്വഹാബത്തിനെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്ഷേപിച്ചു. ഈ ആയത്ത് മനഃപ്പാഠമാക്കുക. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നസീഹത്തോടുകൂടി ബാക്കിയുള്ള ആൾക്കാരിലേക്ക് നന്മ എത്തിക്കാനും ഹക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വസിദ്ന ഇൽമ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.